ஓம் சாந்தி. 5/5/2026 பிரபாத முரளி மதுபன். மதுரமாய குட்டிகளே, சுகசாந்தியுட வரதானம் ஒரு பாபையில் நின்று மாத்திரமான லபிக்கிறது, ஒரு தேகதாரியில் நின்னுமல்ல. பாப வந்திருக்கிறது நீங்களுக்கு முக்தி ஜீவன் முக்தியுட வழி காணிச்சு தரானான. சோத்யம்: பாபையோடொப்பம் போகானும் சத்தியுகத்தின் ஆதியில் வரானுமுள்ள புருஷார்த்தம் எந்த? உத்தரம்: பாபையோடொப்பம் போகணுமெங்கில் பூர்ணமாயும் பவித்திரமாய் மாறணும். சத்தியுகத்தின் ஆதியில் வரனதினு வேண்டி மட்டெல்லா சங்கத்தையும் புத்தியில் நின்னும் உபேட்சிச்சு ஒரு பாபையுட ஓர்மையில் கழியணும். தீர்ச்சியாயும் ஆத்மா அபிமானியாய் மாறணும். ஒரு பாபையுட நிர்தேசப்பிரகாரம் நடக்கையாணில் உயர்ந்த பதவியுட அதிகாரம் லபிக்கும். கீதம் நயனஹீனர்க்கு வழி காணிக்கூ பிரபு. ஓம் சாந்தி. ஈ கீதம் ஆரானு பாடியது? குட்டிகள், எந்தொண்டால் பாப ஒராளான, பாபையை தன்னையான ரச்சயிதாவ் என்று பரையின்னது. ரச்சன ரச்சயிதாவினை தன்னையான விளிக்கின்றது. பாப மனசிலக்கி தருகையான பக்தி மார்க்கத்தில் நீங்களுக்கு ரெண்டு அச்சன்மாருண்டு. ஒன்று லௌகிக அச்சன், மட்டொன்று பாரலௌகிக அச்சன். எல்லா ஆத்மாக்களுடையும் அச்சன் ஒராளான. ஒரச்சனாயது காரணம் எல்லா ஆத்மாக்களும் ஸ்வயத்தை சகோதரங்கள் என்று பரையுன்னு. ஈ பாபையை தன்னையான விளிக்கின்றது. அலையோ காட் ஃபாதர், அலையோ பரம்பிதா பரமாத்மாவே, தய காணிக்கூ, க்ஷமிக்கூ. பக்தருட ரக்ஷகன் ஒரு பகவான் தன்னையான. ஆத்யமாத்யம் இது மனசிலக்கணும், நமக்கு ரெண்டு அச்சன்மாருண்டு. இப்போ பாரலௌகிக அச்சன் எல்லாவர்க்கும் ஒராளான, பாக்கி லௌகிக அச்சன் ஓரோருத்தர்க்கும் வேறே வேறையான. இப்போ லௌகிக அச்சனானோ வலுது, அதோ பாரலௌகிக அச்சனானோ வலுது? லௌகிக அச்சனே ஒரிக்கலும் பகவான் என்னோ பரம்பிதாவென்னோ பரையுகையில்ல. ஆத்மாவிட அச்சன் ஒரே ஒரு பரம்பிதா பரமாத்மாவான. ஆத்மாவிட பேரு ஒரிக்கலும் மாறுகையில்ல, சரீரத்தின் பேரான மாறினது. ஆத்மாவ் பின்ன பின்ன சரீரம் எடுத்து பாழ்ட்டு அபினயிக்கையான. அர்த்தம் புனர்ஜன்மம் எடுக்கணும். ஏகதேசம் எத்த ஜன்மம் எடுக்கணும், அதான பாப வந்து மனசிலக்கி தருனது. குட்டிகளே, நீங்களுக்கு தன் ஜன்மங்களே குறிச்சு அறிலாயிருந்தோ. பாப வரனது தே பாரதத்திலான. பாபையுட பேரு சிவன் என்ன, சிவ பரமாத்மாவென்னு மனசிலக்கணுமுண்டு. சிவஜயந்தி அல்ல சிவராத்திரி ஆகோஷிக்காண்டு. பாப நிராகாரனான, அதுபோல ஆத்மாவும் நிராகாரனான. நிராகாரத்தில் நின்னும் சாகாரத்திலேக்கு பாடபினிக்க வந்திருக்கையான. இப்போ நிராகாரனாய சிவனு சரீரமில்லாது பாடபினிக்க சாதிக்கையில்ல. மனுஷர் ஈ காரியங்களே குறிச்சொன்னும் அறியில்ல, நயனஹீனரான. ஈ சரீரத்திலே ரெண்டு கண்ணு எல்லாவர்க்கும் உண்டு. மூணாமத்து ஞானத்தின் நேத்திரம் ஆத்மாவின் இல்ல, இதனையான திவ்ய நேத்திரம் என்று பரையின்றது. ஆத்மாவ் தன்னை அச்சனே மறந்து போய், அதனாலான பரையின்றது நயனஹீனர்க்கு வழி காணிச்சு கொடுக்கூ. எவடேக்குள்ள வழி? சாந்தி தாமத்திலேக்கும் சுகதாமத்திலேக்கும். சர்வருடையும் சத்கத்தி தாத்தாவ் ஒராளான. மனுஷன் மனுஷன் குருவாய் மாறி சத்கதி நல்கான் சாதிக்கல. ஸ்வயம் சத்கதி நேடனுமில்ல, மட்டவர்க்கு நேடிக்கொடுக்கானும் சாதிக்கல. ஒரு பாப தன்னையான சர்வர்க்கும் சத்கதி நல்கிறது. அல்லாஹுவாய பாபையை தன்னை ஓர்மிக்கணும். பாப மனசிலக்கி தருகையான ஒரு மனுஷனும் முக்தி ஜீவன் முக்தி சாந்தி சுகம் என்னிவ சதா காலத்தேக்கு நல்கான் சாதிக்கல. സുഖശാന്തിയുടെ വരദാനം ഒരു ബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന് മനുഷ്യർക്ക് നൽകാൻ സാധിക്കില്ല. ഭാരതവാസി സത്വപ്രധാനമായിരുന്നപ്പോൾ സത്യുഗി സ്വർഗവാസിയായിരുന്നു. ആത്മാവ് പവിത്രമായിരുന്നു. ഭാരതത്തെ സ്വർഗമെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ആത്മാക്കൾ പവിത്രവും സത്വപ്രധാനവുമായിരുന്നു. നിങ്ങൾക്കറിയാം, ഭാരതം 5000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമായിരുന്നു, സത്വപ്രധാനമായിരുന്നു. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിന്റെ അന്തിമമാണ്. ഇതിനെയാണ് നരകം എന്ന് പറയുന്നത്. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ വളരെയധികം ധനവാനായിരുന്നു. വജ്രങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ടുള്ള കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ബാബ കുട്ടികൾക്ക് സ്മൃതി ഉണർത്തി തരികയാണ്. സത്യുഗത്തിന്റെ ആദിയിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ഇതിനെയാണ് സ്വർഗം, വൈകുണ്ഠം എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്വർഗം തന്നെ ഇല്ല. ഇത് ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. നിരാകാരനായ ശിവന്റെ ജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. ബാബയുടെ ജീവചരിത്രത്തെക്കുറിച്ചും അറിയുന്നില്ല. ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കുന്നു എന്ന് പാടാറുമുണ്ട്. അല്ലയോ ഗോഡ്ഫാദർ എന്ന് പറഞ്ഞ് വിളിക്കാറുമുണ്ട്. ഞങ്ങൾ വളരെയധികം ദുഃഖികളാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് രാവണരാജ്യമാണ്. വർഷാവർഷം രാവണനെ കത്തിക്കുന്നുണ്ടല്ലോ. പക്ഷേ 10 തലയുള്ള രാവണൻ എന്തു വസ്തുവാണെന്ന് ആർക്കും അറിയുകയില്ല. എന്തിനാണ് നമ്മൾ രാവണനെ കത്തിക്കുന്നത്? കോലമുണ്ടാക്കി കത്തിക്കാൻ രാവണൻ എങ്ങനെയാണ് ശത്രുവായി മാറിയത്? ഭാരതവാസികൾക്ക് പൂർണമായും ഒന്നും അറിയില്ല. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്തിന്റെ 3 നേത്രം തുറന്നിട്ടില്ല. അതിനാലാണ് രാമരാജ്യം യാചിക്കുന്നത്. 5 സ്ത്രീയിലുമുണ്ട്, 5 പുരുഷനിലുമുണ്ട്. അതിനാലാണ് ഇതിനെ രാവണ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ രാവണന്റെ 5 ഏറ്റവും വലുതിലും വലിയ ശക്തി. അതിനാലാണ് കോലമുണ്ടാക്കി കത്തിക്കുന്നത്. എന്നാൽ ഭാരതവാസികൾക്ക് രാവണൻ ആരാണെന്നോ എന്തിനാണ് കോലമുണ്ടാക്കി കത്തിക്കുന്നതെന്നോ അറിയുന്നില്ല. രാവണരാജ്യം 5 എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത്? ഇതൊന്നും ഒരാൾക്കും അറിയുകയില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, രാമരാജ്യം സത്യത്രേതായുഗമാണ്. രാവണരാജ്യം ദ്വാപര കലിയുഗമാണ്. സത്യുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ഇവർക്ക് ഈ രാജ്യം എവിടെ നിന്ന് എങ്ങനെ ലഭിച്ചു? ഇതൊരാൾക്കും അറിയുകയില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ബാബ അതിസ്നേഹിയാണ്. അതിനാലാണ് ഭക്തിമാർഗത്തിൽ ബാബയെ വിളിക്കുന്നത്. ഭാരതത്തിൽ എപ്പോൾ ഇവരുടെ രാജ്യമുണ്ടായിരുന്നോ അപ്പോൾ ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദുഃഖധാമമാണ്. അനേക ധർമ്മങ്ങൾ എത്രയാണ്? സത്യുഗത്തിൽ ഒരേ ഒരു ധർമ്മമായിരുന്നു. അപ്പോൾ ഇത്രയും ആത്മാക്കളെല്ലാം എവിടെ പോയി? ഒരാൾക്കും അറിയുകയില്ല. കാരണം എല്ലാവരും കണ്ണുകാണാത്തവരാണ്. ശാസ്ത്രങ്ങളിലൂടെ ഒരാൾക്കും 3 നേത്രം ലഭിക്കുകയില്ല. ജ്ഞാനനേത്രം ജ്ഞാനസാഗരനായ പരംപിത പരമാത്മാവ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആത്മാവിനാണ് 3 നേത്രം ലഭിച്ചിരിക്കുന്നത്. ഞാൻ എത്ര ജന്മമാണ് എടുത്തതെന്ന് ഭാരതവാസികൾ മറന്നുപോയി. സത്യുഗത്തിൽ ദേവീ ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നു. അത് എവിടെ പോയി? മനുഷ്യർ 84 ജന്മങ്ങൾ എടുക്കുന്നു എന്ന് പാടാറുണ്ട്. 84 ചക്രമെന്ന് പറയുന്നു. എന്നാൽ അതെല്ലാം ആത്മാക്കളാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ഭാരതത്തിൽ ആദ്യം വന്നവരായിരുന്നു ദേവീ ദേവതകൾ. പിന്നീട് 84 എടുത്ത് പതീതരായി മാറി. പാടാറുണ്ട്, അല്ലയോ പതിത പാവന? ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഭാരതം പതിതമാണ്. അതിനാലാണ് വിളിക്കുന്നത് അല്ലയോ പതിത പാവന. വന്ന് പതിതത്തിൽ നിന്നും പാവനമാക്കി മാറ്റൂ. ആരാണോ സ്വയം പതിതമായിരിക്കുന്നത് അവർക്കെങ്ങനെ പാവനമാക്കി മാറ്റാൻ സാധിക്കും? ബാബ മനസ്സിലാക്കി തരികയാണ്. പകുതികൽപ്പം ഭക്തിമാർഗത്തിൽ രാവണ രാജ്യമായിരുന്നു. 5 വികാരമുള്ളത് കാരണം ഭാരതം ഇത്രയും ദുഃഖം അനുഭവിച്ചു. 84 ജന്മം എടുക്കുക തന്നെ വേണം. അതിന്റെ കണക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യമാദ്യം സത്യുഗത്തിൽ സതോപ്രധാനവും ത്രേതായുഗത്തിൽ സതോയും. ആത്മാവിലാണ് കറ പിടിക്കുന്നത്. ബാബ വരുന്നത് തന്നെ ഭാരതത്തിലാണ്. ശിവജയന്തിയുണ്ടല്ലോ. ബാക്കി എല്ലാ ആത്മാക്കളും ഗർഭത്തിലൂടെ ജന്മമെടുക്കുന്നു. ബാബ പറയുന്നു, ഞാൻ സാധാരണ വൃദ്ധ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ആരുടെയാണോ വളരെ ജന്മങ്ങളുടെ അന്തിമ ജന്മം അവരിൽ പ്രവേശിക്കുന്നു. ഇതൊരാൾക്ക് മാത്രമല്ല മനസ്സിലാക്കി തരുന്നത്. ഇത് ഗീതാ പാഠശാലയാണ്. മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നതിനാണ് ഈ രാജയോഗം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി പ്രാപ്തമാക്കുന്നതിനാണ്. ഇത് ബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ബാബ ഗീതാജ്ഞാനം കേൾപ്പിച്ച് രാജാവാക്കി മാറ്റുന്നു. മറ്റുള്ളവരിൽ നിന്നും ഗീത കേൾക്കുന്നതിലൂടെ ദരിദ്രനായി മാറി. ഭാരതത്തിൽ എപ്പോഴാണോ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നത് അപ്പോൾ പവിത്രതയും ശാന്തിയും സമ്പത്തും ഉണ്ടായിരുന്നു. പവിത്ര ഗ്രഹസ്ഥാശ്രമമായിരുന്നു. അവിടെ ഹിംസയുടെ പേരുപോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ദ്വാപരയുഗം മുതൽ ഹിംസ തുടങ്ങാൻ ആരംഭിച്ചു. കാമകഠാര പ്രയോഗിച്ച് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായി. സത്യുഗത്തിൽ 100% പവിത്രമായിരുന്നു. സതോ പ്രധാനമായിരുന്നു. ജ്ഞാനസാഗരനും പതിത പാവനനുമായ ബാബ വന്നാണ് സതോ പ്രധാനമായി മാറാനുള്ള യുക്തി പറഞ്ഞു തരുന്നത്. രാവണന്റെ മതപ്രകാരം നടന്ന് മനുഷ്യർ എന്തായിത്തീർന്നു എന്ന് നോക്കൂ. രാജാക്കന്മാർ പോലും പവിത്ര രാജാക്കന്മാരുടെ ചരണങ്ങളിൽ പോയി വീഴുമായിരുന്നു. എന്നിട്ട് മഹിമയും പാടും. അങ്ങ് സർവഗുണസമ്പന്നൻ, ഞങ്ങൾ നീചരും പാപിയുമാണ്. ഞങ്ങളിൽ ഒരു ഗുണവുമില്ല. പിന്നീട് പറയും, അങ്ങ് ദയ കാണിക്കണം എന്ന്. വന്ന് ഞങ്ങളെ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരാക്കി മാറ്റൂ. ബാബ എങ്ങനെയാണ് വീണ്ടും വന്ന് ദേവീദേവതാ ധർമ്മം സ്ഥാപിക്കുന്നതെന്ന് ഒരാൾക്കും അറിയുകയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, നമ്മൾ ദേവീദേവതാ ധർമ്മത്തിലുള്ളവരായിരുന്നു. നമ്മളാണ് ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമായി മാറിയിരിക്കുന്നത്. ഇങ്ങനെ ജന്മമെടുത്ത് ഇപ്പോൾ 84 ജന്മം പൂർത്തിയായി. വീണ്ടും ലോകത്തിന്റെ ചക്രം കറങ്ങണം. അതിനാൽ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ തന്നെ പാവനമായി മാറണം. പതിതമായത് കാരണം ശാന്തിധാമത്തിലേക്കോ സുഖധാമത്തിലേക്കോ പോകാൻ സാധിക്കുകയില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ സതോപ്രധാനമായി മാറിയവരാണ് ഇപ്പോൾ തമോപ്രധാനമായി മാറിയിരിക്കുന്നത്. സ്വർണിമയുഗത്തിൽ നിന്ന് ഇപ്പോൾ കലിയുഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. വീണ്ടും സ്വർണിമയുഗിയായി മാറണം. അപ്പോൾ മുക്തിധാമത്തിലേക്കും ജീവൻ മുക്തിധാമത്തിലേക്കും പോകാൻ സാധിക്കും. ഭാരതം സുഖധാമമായിരുന്നു, ഇപ്പോൾ ദുഃഖധാമമായി മാറി. ഗീതത്തിൽ കേട്ടല്ലോ, ഞങ്ങൾ നയനഹീനർക്ക് വഴി പറഞ്ഞു തരൂ. നമ്മൾ നമ്മുടെ ശാന്തിധാമത്തിലേക്ക് എങ്ങനെ പോകും? ലോകത്തിലുള്ളവർ പറയും, പരമാത്മാ സർവവ്യാപിയാണ്, ഇന്ന അവതാരമാണ്, പരശുരാമ അവതാരമാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ ഈ ചക്രത്തിൽ 84 ജന്മങ്ങൾ എങ്ങനെ എടുത്തു? ഇപ്പോൾ അല്ലാഹുവായ എന്നെ ഓർമ്മിക്കൂ. അല്ലയോ ആത്മാക്കളെ, ദേഹി അഭിമാനിയായി മാറൂ. ദേഹാഭിമാനത്തിൽ വന്ന് നിങ്ങൾ ദുഃഖിയും കളങ്കിതരും നരകവാസികളുമായി മാറി. അഥവാ സ്വർഗവാസിയായി മാറണമെങ്കിൽ തീർച്ചയായും ആത്മാഭിമാനിയായി മാറണം. ആത്മാവാണ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം എടുക്കുന്നത്. ഇപ്പോൾ 84 ജന്മം പൂർത്തിയാക്കി വീണ്ടും സത്യുഗ ആദിയിൽ വരണം. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. മറ്റെല്ലാ സംഘത്തെയും ബുദ്ധിയിൽ നിന്ന് വേർപെടുത്തൂ. ഗ്രഹസ്ഥ വ്യവഹാരത്തിൽ കഴിയൂ. എന്നാൽ ആത്മാവാണെന്ന് നിശ്ചയമുണ്ടാകണം. ആത്മാവാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നത്. ഇപ്പോൾ ദേഹി അഭിമാനിയായി മാറണം. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ എല്ലാ കറകളും കത്തിപ്പോകും. നിങ്ങൾ പവിത്രമായി മാറും. ശേഷം ഞാൻ എല്ലാ കുട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും. അഥവാ എന്റെ മതമനുസരിച്ച് നടന്നില്ലെങ്കിൽ ഇത്രയും ഉയർന്ന പദവി ലഭിക്കുകയില്ല. ഈ ലക്ഷ്മി നാരായണനാണ് ഉയർന്ന പദവിയുള്ളത്. എപ്പോൾ ഇവരുടെ രാജ്യമായിരുന്നോ അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ദ്വാപരയുഗം മുതലാണ് മറ്റുള്ള ധർമ്മങ്ങൾ വരാൻ തുടങ്ങിയത്. സത്യുഗത്തിലും വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ വളരെയധികം ധർമ്മങ്ങളായത് കാരണം എത്ര ദുഃഖിതരായി മാറി. അതേ ദേവതാധർമ്മത്തിലുള്ളവർ പിന്നീട് പതീതമായപ്പോൾ സ്വയത്തെ ദേവത എന്ന് പറയുകയില്ല, ഹിന്ദു എന്ന പേര് വെച്ചിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, രാവണനാണ് നിങ്ങളെ ഇങ്ങനെയാക്കി മാറ്റിയത്. എപ്പോഴാണോ നിങ്ങൾ യോഗ്യരായ ദേവീ ദേവതകളായിരുന്നത് അപ്പോൾ മുഴുവൻ വിശ്വത്തിലും നിങ്ങളുടെ രാജ്യമായിരുന്നു. എല്ലാവരും സുഖികളായിരുന്നു. ഇപ്പോൾ ദുഃഖിയായി മാറി. ഭാരതം സ്വർഗമായിരുന്നു. ഇപ്പോൾ അത് നരകമായി മാറി. വീണ്ടും നരകത്തെ സ്വർഗമാക്കി മാറ്റാൻ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ദേവതകളെ സമ്പൂർണ്ണ നിർവികാരികൾ എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള മനുഷ്യർ സമ്പൂർണ്ണ വികാരികളാണ്. ഇവരെയാണ് പതീതമെന്ന് പറയുന്നത്. ഭാരതം ശിവാലയമായിരുന്നു. ശിവബാബ സ്ഥാപിച്ചിട്ടുള്ളതായിരുന്നു. ബാബ സ്വർഗമാക്കി മാറ്റുന്നു. പിന്നീട് രാവണൻ നരകമാക്കി മാറ്റുന്നു. രാവണൻ ശപിക്കുകയാണ് ചെയ്യുന്നത്. ബാബ 21 ജന്മത്തേക്ക് വേണ്ടി സമ്പത്ത് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ബാബയെ മാത്രം ഓർമ്മിക്കൂ. ഒരു ദേഹധാരിയെയുമല്ല. ദേഹധാരിയെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കുകയില്ല. ഭഗവാൻ ഒരാളാണ്. ബാബ പരിധിയില്ലാത്ത സമ്പത്താണ് നൽകുന്നത്. പിന്നീട് രാവണൻ ശപിക്കപ്പെട്ടവരാക്കി മാറ്റി. ഈ സമയം ഭാരതം ശപിക്കപ്പെട്ടു. വളരെയധികം ദുഃഖിയായി മാറി. ഇപ്പോൾ ഈ രാവണനുമേൽ വിജയം നേടണം. ദാനം നൽകിയാൽ ഗ്രഹണം ഇല്ലാതാകും എന്ന് പാടിയിട്ടുണ്ട്. ഗ്രഹണം ബാധിക്കുകയാണെങ്കിൽ അത് ഭൂമിക്ക് നിഴലാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങളുടെ മേൽ 5 വികാരങ്ങളാകുന്ന രാവണന്റെ ഗ്രഹണമാണ്. ഈ 5 വികാരങ്ങളെ ദാനമായി നൽകണം. ആദ്യം ഈ ദാനം നൽകൂ. ഞങ്ങളൊരിക്കലും വികാരത്തിലേക്ക് പോവുകയില്ല എന്നത്. ഈ കാമവികാരമാണ് മനുഷ്യരെ പതീതരാക്കി മാറ്റിയത്. ശരി, വളരെക്കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ബാബ ഏത് ജ്ഞാനമാണോ നൽകുന്നത് അത് പൂർണ്ണ ശ്രദ്ധ നൽകി പഠിക്കണം. ജ്ഞാനത്തിന്റെ 3-ാം നേത്രത്തിലൂടെ തന്റെ 84 ജന്മങ്ങളെക്കുറിച്ചറിഞ്ഞ് ഇപ്പോൾ ഈ അന്തിമ ജന്മത്തിൽ പാവനമായി മാറണം. 2. രാവണന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു ബാബയുടെ മാത്രം ഓർമ്മയിൽ കഴിയണം. 5 വികാരങ്ങളെ ദാനം ചെയ്യണം. 1 ബാബയുടെ മതപ്രകാരം നടക്കണം. വരദാനം, തിലകവും കിരീടവും ധരിച്ച് ബാബ്ദാദയുടെ സഹായികളായി മാറുന്ന ബാബയുടെ ഹൃദയസിംഹാസനധാരികളായി ഭവിക്കട്ടെ. സിംഹാസനത്തിലിരിക്കുന്നവരുടെ അടയാളം തിലകവും കിരീടവുമാണ്. ആരാണോ അങ്ങനെ ഹൃദയസിംഹാസനധാരികളായിട്ടുള്ളത്, അവരുടെ നെറ്റിയിൽ അവിനാശിയായ ആത്മസ്ഥിതിയുടെ തിലകത്തിന്റെ തിളക്കം ദൂരെ നിന്ന് തന്നെ കാണാനാകുന്നു. സർവാത്മാക്കൾക്കും വേണ്ടിയുള്ള മംഗളത്തിന്റെ ശുഭഭാവന അവരുടെ കണ്ണുകളിലും മുഖത്തും കാണപ്പെടുന്നു. അവരുടെ ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ബാബയ്ക്ക് സമാനമായിരിക്കും. സ്ലോഗൻ: ഓർമ്മ സരളമാക്കുന്നതിനായി സരളതയുടെ ഗുണം ധാരണ ചെയ്യൂ, സംസ്കാരങ്ങളെ സരളമാക്കി മാറ്റൂ. അവ്യക്ത സൂചന: സദാ സുസ്ഥിരവും അചഞ്ചലവുമായ ഏകരസസ്ഥിതി അനുഭവം ചെയ്യൂ. ആരാണോ ഡ്രാമയുടെ ജ്ഞാനത്തിന്റെ ശക്തി പ്രാക്ടിക്കലായി ജീവിതത്തിൽ ധാരണ ചെയ്തിട്ടുള്ളത്, അവരൊരിക്കലും പരിഭ്രമിക്കില്ല. സദാ ഏകരസമായി ഉറച്ചതും ഇളകാത്തതുമായി സ്വയം മാറുകയും മറ്റുള്ളവരെ മാറ്റുകയും ചെയ്യുന്ന വിശേഷ ശക്തി ഈ ഡ്രാമയുടെ മുഖ്യ സവിശേഷതയാണ്. ഇതിനെ ശക്തിയുടെ രൂപത്തിൽ ധാരണ ചെയ്യുന്നവർ ഒരിക്കലും പരാജയപ്പെടില്ല. ഈ മംഗളകാരിയായ ഡ്രാമയിലെ ഓരോ ദൃശ്യത്തിലും എന്തെങ്കിലും ഒരു മംഗളം അടങ്ങിയിട്ടുണ്ട്. ധൈര്യശാലികളായി സാക്ഷിഭാവത്തോടെ ഡ്രാമയെ കാണാനുള്ള അഭ്യാസം ചെയ്താൽ ഉറച്ചതും ഇളകാത്തതുമായ അവസ്ഥയിൽ ഇരിക്കാനാകും. ഓം ശാന്തി.